ആദ്യം ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതുകൊണ്ട് അത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ച് എന്നെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു വന്നിരിക്കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് പിതാവിന്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് ഈ പറയുന്നു എന്താണെന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോ നീ പറയുന്നത് എന്താവുന്നു? അവൻ എന്ത് സംസാരിക്കുന്നുവെന്ന് ആ അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിഞ്ഞു യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞോ കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോ കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആര് നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. അതിന് അവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ ശകലം അറിയുന്നുവെന്ന് ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു, ഇതിനാൽ നീ ദൈവത്തിന്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നിരിക്കുന്നു. പിതാവിനോടുകൂടെയുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു, എന്തെന്നാൽ പിതാവെ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകലജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നു തന്നെ നിത്യജീവനാവുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മോശപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തീർച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാവും മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാവുന്നുവെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുത്തു നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായിട്ട് അറിഞ്ഞിട്ടും നീ എന്നെ അയച്ചുവെന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എന്റേതെല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാവുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിനെ. ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരിൽ ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകവരെ പോയിച്ചു. അവരെ ലോകത്തിൽ നിന്നെടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അവപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാവുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനായിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആവുന്നത് പോലെ അവരും തമ്മിൽ ആകേണ്ടതിനും തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തീർന്നിരായിരിക്കേണ്ടതിന് തന്നെ പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും വെളിപ്പെടുത്തിയോ. അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായം. തിയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോപണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടാനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദേവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ എരിശ്രേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാദത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്തിനാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവിന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവൻ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ വാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ സീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടി ഒരുമിനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കണ്ട് ഒരു നിലം മേടിച്ചു തലകീഴായി വീണു, നടുവേ പുലർന്നു, അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് എരിശിലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലവെന്ന അർത്ഥമുള്ള അപ്രദാമ എന്ന പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റിടത്തും ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്യുന്നതാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ സാക്ഷിയായി തീരണം. അങ്ങനെ അവർ ഇസ്തോസ് എന്ന് മറുപേരുള്ള ബർസബായോസഫ്, മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി, സ്ഥലഹൃദയങ്ങളെ അറിയുന്ന കർത്താവെ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിലെ ഏവനെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേര് ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീഴുകയും അതിനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. പെന്തെക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ നിന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സ്ഥലജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് വാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴുവുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ ദാന്താന ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമരുന്നുപോയി. എല്ലാവരും ശ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? ഭക്തിരും മേദ്യരും ലാമ്യരും മെസപ്പത്യാമയിലും യഹൂദയിലും കപ്പദോക്കയിലും ബന്ദോസിലും നാസിയയിലും റുഗ്യയിലും പാഫിലും മിസ്രയേമിലും കുറേനേക്ക് ചെന്നാൽ ലിബിയാ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദാനുസാരികളും ക്രേതിരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നതെ കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുന്ന തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പൊതുവേഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് അവരൊക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും എരിശിലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണിനേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോബേൽ പ്രവാചകൻ മുഖാന്തരം വർണ്ണിച്ചതത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നതന്നെ അവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവാരുളി ചെയ്യുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവേൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ജയിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായ യേശുവിനെ ദൈവം തന്റെ സ്വന്തം നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളെ അവനെ അസമിയുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാർശ്വങ്ങളെ അയച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്ഭാഗത്തിരിക്കുക, ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവസം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെയും ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം അവന്റെ പ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യമുറപ്പിച്ച് എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കാണുന്നുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാരം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിനെ ഞങ്ങൾ എല്ലാവരും സാക്ഷികളാവുന്നു. ദൈവത്തിന്റെ വലത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത പരിശുദ്ധാത്മാവെന്ന വാസതമ്പിതാവോട് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു വന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എന്റെ വലത് ഭാഗത്തിരിക്കാന്ന് കർത്താവ് എന്ന് പറയുന്നു. ആകയാ നിങ്ങൾ സൂക്ഷിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചെന്ന് ഇസ്രായേലിനെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സാന്നിധ്യമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. തപിക്കുന്നു, അവർ നിരൂപിച്ചു ഭയങ്ങളിൽ അവർ തന്നെ പിടിവരട്ടെ. ദുഷ്യൻ തന്റെ മനോരോഗ്യ പ്രശംസിക്കുന്നു. രാഗ്രഹിക്കുന്നു ദുഷ്യനെ ഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു. ദൈവമില്ലാതെന്നാവുന്നവന്റെ നിരൂപണമൊക്കെയും അവന്റെ വഴികളെല്ലാം ഇപ്പോഴും സഫലമാവുന്നു. നിന്റെ നാരതികൾ അവനെ കാണാതെ വന്ന ഉയരമുള്ളവ. തന്റെ തലകത്തെ ക്രോഡും കൂടെ അവൻ ചീറുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു. അവന്റെ വാഴ്ചാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അതിന്റെ നാവിൻ കീഴിൽ ദോഷവും അധികമോ ഇരിക്കുന്നു. ദൈവമേ എനിക്ക് യോഗ്യമാവുന്നു. ബാർക്കുമോ,
നമുക്ക് പ്രാർത്ഥിക്കാം. ബാർക്കുമോ, പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചൂർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനയിൽ മനസ്സുകൊണ്ട് ക്രിസ്തുവിൽ ഒരുപോലെ ബന്ധപ്പെടുവാൻ നമുക്ക് സാഹചര്യം ഒരുക്കിയ സാധ്യത ഒരുക്കിയ തമ്പുരാനെ വളരെ കൃത്യമായ ആലാപനത്തോടും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടി ആ ദൈവ സ്നേഹത്തിൽ ബന്ധിതമായിക്കൊണ്ട് ഹൃദയപൂർവ്വം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവികമായ കൃപകളും നൽവരങ്ങളും നന്മകളും പകർന്ന് നമ്മളെ ധന്യമാക്കണമെന്ന് ദൈവസന്നിധിയിലെ താഴ്മയോടെ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, പ്രിയപ്പെട്ട വിശി വരജീസച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, മറ്റേതെങ്കിലും വൈദികർ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ആരാധനയായ വൈദികരെയും ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് പള്ളിയിൽ ഉള്ള വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ഓരോ ദൈവമക്കളെയും വളരെ താഴ്ന്നോടുകൂടി തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ കൃപകളും നൽവരങ്ങളും ലഭിക്കത്തക്കവണ്ണം തമ്പുരാന്റെ ശ്രദ്ധയും കരുണയും വാത്സല്യവും ഓരോ മക്കൾക്കും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് സമാനിപ്പിക്കാം. ഇപ്പൊ സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കും. വലിയ മാമനച്ചന്റെ നേതൃത്വത്തിൽ ഇപ്പൊ സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 20-ാമത്തെ പാട്ട്, നമ്മുടെ കാത്തിരിപ്പിന്റെ സമയത്തിന് അനുയോജ്യമായ ഒരു പാട്ട്. നിങ്ങൾ വീടുകളിൽ പാടുമ്പോഴേ നിങ്ങളുടെ ഫോൺ മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ പാട്ട് പരിശുദ്ധാത്മാവേ ആവശ്യമെന്ന് കർത്താവേ അവിടുത്തെ ബല ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അറിയുന്നു. ആദ്യനുള്ള അനുഭവം പോൽ അതിശയ ലോകത്ത് നടന്ന് നേടുവാൻ ആദിരെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിരെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടു നിന്റെ വശിവാൻ അഭിഷേകം തീരിടണേ. ധീരതയോടു നിന്റെ വശിവാൻ അഭിഷേകം തീരിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജോലി ചെയ്യുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു.
ഉയരങ്ങളെ സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പ്രസ്താവണമേ രാജ്യം മരകണമേ പോലെ
എന്റെ തോട്ടത്തിൽ മേൽ ഊതുക, അതിലൊന്ന് സുഗന്ധം വീശട്ടെ. എന്റെ നാഥനവന്റെ തോട്ടത്തിൽ വന്നതിന്റെ വിശുദ്ധ ഫലം പൂജിക്കട്ടെ. ശിഖയോൻ മാളിയിൽ വെച്ച് അജ്ഞനാവുകളുടെ സാദൃശ്യത്തിൽ പരിശുദ്ധ സ്ത്രീയന്മാരുടെ മേലിറങ്ങി ആവശിച്ച ആശ്വാസപ്രദനായ പരിശുദ്ധമായ ദൈവമേ, നിന്റെ ദിവ്യരശ്മികളാൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ നിരൂപണങ്ങളെ ജ്ഞാനപ്പെടുത്തേണമേ. സകല സത്യത്തിലും ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധ മാമോദീസായ മൂറാൻ അഭിഷേകം മൂലം ഞങ്ങൾ നീ വസിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ വേണ്ട അളവിൽ ഞങ്ങളത് അറിയുന്നില്ല. ആകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ നീ ജ്വലിക്കേണമേ. ഞങ്ങളിൽ പാർക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നീ ജ്വലിക്കേണമേ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ജ്വലിക്കേണമേ. സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്തെയും പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നീ ജ്വലിക്കേണമേ. ഇസ്രയേൽ ജനത്തെ വഴി നടത്തി പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നീ ജ്വലിക്കേണമേ. കനിമറിയാമിൽ ആവശിച്ച പരിശുദ്ധാത്മാവേ, ഉണ്ടാകുവാനിരിക്കുന്ന സ്ഥലത്തെയും പൂർത്തിയാക്കി ജയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നീ ജ്വലിക്കേണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളിൽ നീ ജ്വലിക്കേണമേ. എല്ലായ്പ്പോഴും ഞങ്ങൾ വസ്ത്രത്തെ ഞങ്ങളുടെ വിചാരങ്ങളെയും ഭജങ്ങളെയും നടപടികളെയും ചുമവാക്കണമേ. മാമോദീസ മൂലം നീ ഞങ്ങളുടെ വിശുദ്ധ മൂറാൻ മൂലം നിന്റെ അഭിഷേകങ്ങൾ പ്രാപിക്കേണ്ടത് അൻപോലും ദൈവമക്കളായ ഞങ്ങളെ നിയന്ത്രിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവേ, ദൈവം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദുഷ്ടനെ സദാ ഞങ്ങളെ സഹായിക്കണമേ. പിന്നെ ഞങ്ങൾക്ക് അയച്ചവനായ കർത്താവ്, ഏത് പ്രകാരം നീ മൂലം ഞാനെ ജയിച്ച് സാത്താനെ പിറകിൽ പോകാൻ നല്ലി അവനെ ഓടിച്ചുവോ? അപ്രകാരം ഞങ്ങളും നിന്റെ വ്യാപാരങ്ങൾക്ക് കീഴ്പ്പെടാതെ നീ മൂലം ഞങ്ങൾ അവനെ ജയിക്കുമാറാകണമേ. പരിശുദ്ധ സഭയിൽ നിരന്തരമായി അധിവസിക്കുന്ന പരിശുദ്ധാത്മാവേ, അതിന്മേലുള്ള ഭിന്നതകളെ നീക്കിത്തരേണമേ. സത്യയുടെ നായ രക്ഷയാൽ ഞങ്ങളെയെല്ലാം നീ ഒന്നാക്കി തീർക്കണമേ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ജ്വലിക്കണമേ. നിന്റെ വ്യാപാരപരമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാപരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാൽ ഞങ്ങളെ നീ രക്ഷിക്കേണമേ. ആയത് നിനക്കും നീ അവനിൽ നിന്ന് ഓർപ്പെടുന്ന എന്ന പിതാവിനും നീ അവനിൽ നിന്ന് എടുക്കപ്പെടുന്ന നിന്റെ പുത്രനും സദാ സ്തുതി സ്തോത്രം സ്വർത്തിക്കുവാൻ തന്നെ.
പ്രത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനയിൽ സ്നേഹത്തോടെ സംഗമിക്കുവാൻ ദൈവം പറയാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവമേ, ദൈവാശ്രയ ബോധത്തോടെ ഇരുന്ന് തിരുവചനം കേൾക്കുവാനും ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുവാനും നന്മയുടെ പുതിയ പടവുകളിൽ പ്രവേശിക്കത്തക്കവണ്ണം അങ്ങയുടെ കരങ്ങളിൽ ബന്ധിതമായി ജീവിക്കാനുള്ള സാധ്യതകളെ കണ്ടെത്താനുള്ള ഒരു സാധ്യതയായി ഈ കൂട്ടായ്മ പരിശീലിക്കുവാൻ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നു ചേരാം. നമുക്കറിയാം ഈ ദിനങ്ങള് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ദിവസങ്ങളാണ്, കാത്തിരിപ്പിന്റെ ദിനങ്ങളായിട്ട്. ഒരുപക്ഷെ ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങള് അതിന്റെ വാല്യൂ ഹൃദയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളിലൊക്കെ അവരുടെ ചിന്തകളെ കേന്ദ്രീകരിക്കുന്നത് ഒരുമിച്ച് കാത്തിരുന്ന ശിഷ്യന്മാരിൽ വ്യാപരിച്ചിലെ ആത്മീയ ശക്തിയുടെ നിറവിനെ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കുവാൻ പോലും പാടില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് നാവുകൊണ്ട് സംസാരിക്കാൻ പോലും പാടില്ലാത്തതിനപ്പുറമുള്ള ആത്മീയ അനുഭവങ്ങളാണ്. നമുക്കറിയാം അനുഭവങ്ങളെ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, കാരണം അത് വാക്കുകൾക്ക് അതീതമാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ. ഒരുമിച്ച് കൂടുന്ന ശിഷ്യന്മാര് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വ്യാപരിച്ചു. അത് വെറുതെ ഉണ്ടായതല്ല, അവരുടെ കാത്തിരിപ്പ് മൂലമാണ് അവർക്ക് ആ ആത്മീയ നൽവരങ്ങളെ ലഭിക്കുന്നത്. ഇന്ന് സഭയില് ഈ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ നൂറ്റാണ്ടുകള് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടും ഈ സഭ പലതരത്തിലുള്ള ലോകത്തിന്റെ ലോകം മൂലം ഒരുക്കുന്ന പാപത്തിന്റെ യുദ്ധം അതിശക്തമായിട്ടും ഇന്ന് സഭ ഉജ്ജ്വലതയോട് അതിന്റെ തീവ്രതയോട് അതിൻ്റെതായ ചൈതന്യത്തിനും നിറവിലും ഒക്കെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് നയിക്കുന്നതുകൊണ്ടാണ്, യാതൊരു സംശയവുമില്ല. കാരണം എന്തുമാത്രം ബാഹ്യ ശക്തികളാണ് ക്രിസ്തുവിനെയും വിശ്വാസത്തെ സഭയെയും സമഗ്രമായി പിഴുതു മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അതൊന്നും നിലനിൽക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സഭ അത് ഉരുക്ക് കോട്ടയാണ്. അതിനെ അതിന്റെ ആവരണം മുകളിൽ നിന്നാണ്, ആ ഉയരങ്ങളിലെ ആവരണം ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഈ സഭയ്ക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല. ക്രിസ്തുവിന്റെ സഭ, ഞാൻ പറഞ്ഞ ഓർത്തഡോക്സ് സഭ മാത്രമല്ല ക്രിസ്തുവിന്റെ സഭയെ പറ്റിയാണ്. ക്രിസ്തുവിന്റെ സഭകള് അതെന്നും യശസ് ഉയർത്ത് നിൽക്കും. അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ആ സഭയുടെ ഉന്നമനത്തിന്റെ നൽവരങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ സഭയിലെ അല്ലെങ്കിൽ ആ പണിയപ്പെടുന്ന ഭവനത്തിലെ ഒരംഗം എന്ന നിലയ്ക്ക് ആ ഒരു ബോധ്യം, ആ ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആമുഖമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുക. കാരണം നമ്മളും ഈ ലോകത്തിൽ പൈശാചികമായ ശക്തിയോട് യുദ്ധം ചെയ്ത് ജീവിക്കുമ്പോൾ തളർന്നു പോകാതെ തകർന്നു പോകാതെ ആ ഉയരങ്ങളിലെ ഉരുക്കു കോട്ട നമ്മളെ അനാവരണം ചെയ്യണമെങ്കിൽ ആ ആഴമായ ഒരു ബന്ധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. നമ്മുടെ ഈ പ്രാർത്ഥനയും ഈ കൂട്ടായ്മയൊക്കെ അതിന് കൂടുതൽ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ സഞ്ചരത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വരണ്ട ബലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിച്ചിരിക്കുന്നു. 143 സങ്കീർത്തനത്തിലൊരു വാക്യമാണ്, വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. വളരെ ആഴമായ ഒരു അർത്ഥമുള്ളതല്ല വരണ്ട നിലം. ഒരു വരണ്ട നിലം അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അതിനൊരു നനുത്ത സ്പർശം ഉണ്ടാകാൻ. ആ നനുനനുത്ത സ്പർശനമാണ് ക്രിസ്തുവിന്റെ സ്പർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ നമുക്കൊക്കെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാ, യാതൊരു സംശയമില്ല. പക്ഷെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലതയിൽ ഉയരുക എന്നുള്ളതാണ് നമ്മുടെ വിളി. ആ ഉയർച്ച, ആത്മീക ഔന്നത്യം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഈ വരണ്ട കിടക്കുന്ന ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ ആ ഒരു സ്പർശനം ഉണ്ടാകണം. അത് കൂടുതൽ ഉണ്ടാകുവാൻ നമ്മുടെ ഈ ആത്മീയ കൂട്ടായ്മ കൂടുതൽ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിൽ ഓർക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ലോക പരിസ്ഥിതി ദിനമായിട്ട് കൊണ്ടാടുന്ന ദിവസമായിരുന്നു ലോക പരിസ്ഥിതി ദിനം. തീർച്ചയായിട്ടും ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ഞാൻ ഇന്ന് കൂസണിലാണ്, കൂസണില് ഇപ്പം കൂസണിലെ ആളുകൾക്ക് വെളിയിലോട്ട് നോക്കുമ്പോൾ ഇത് ഇരുട്ട് പോലാണ്. അതുപോലെ മഴയും ഒക്കെ ഇങ്ങനെ, ഒരുപക്ഷെ ആ മഴയുടെ സൗന്ദര്യവും അതാത് കാലത്ത് ദൈവം നൽകുന്ന മഴയും അതുപോലെ തന്നെ വെയിലും അതൊക്കെ ശരിക്കും ദൈവം തന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ്. ആ പ്രകൃതി സംരക്ഷണതയോടുകൂടി അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് സന്തോഷം പകരുന്ന ജീവിത സാഹചര്യങ്ങളെ ഒരുക്കത്തക്കവണ്ണം പ്രകൃതി കരയണമെങ്കിൽ അതിന് പിന്നിൽ കരുണയുടെ ഒരു കാര്യം ഉയരങ്ങളിൽ നിന്നുണ്ടാവണം. അത് തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് 6 നമ്മുടെ സഭയിൽ വൻമറിഞ്ഞു പോയ രണ്ട് പിതാക്കന്മാരെ നമ്മൾ ഓർക്കുകയാണ്. ഒന്ന് നമുക്കറിയാം, പരിശുദ്ധ പരമൽ തിരുമേനിയുടെ കബറിങ്കിൽ നമ്മൾ നോക്കുമ്പോൾ പരമൽ തിരുമേനിയുടെ കബറിനോട് ചേർന്ന് ഒരു കബറുണ്ട്. ഒരുപക്ഷെ അധികം പേരൊന്നും അത് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. കാരണം പരമൽ തിരുമേനിയുടെ ആ അസാധ്യമായ പ്രഭാവത്തിന്റെ മുന്നിലൊക്കെ അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ശ്രദ്ധിച്ചുള്ളവർക്ക് കണ്ടിട്ടുള്ള ഒരു കബറിടമാണ് യുയാക്കിമാർ ഇവാനിയോസ് പത്ര പുലിത്തയുടെ കബറിടം. അദ്ദേഹത്തിന്റെ 94 ഓർമ്മയാണ് ഇന്ന്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ വളരെ തർക്ക മതിപ്പിച്ച പ്രത്യേകിച്ച് പരമേശ്വരന്റെ ജീവിത ശൈലിയൊക്കെ ആവിർഭവിച്ചുകൊണ്ട് നന്മയിൽ പ്രസരിച്ച ഒരു നല്ല ശ്രേഷ്ഠ പിതാവാണ് യുയാക്കിമാർ ഇവാനിയോസ് പത്ര പുലിത്ത. അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ ഔകേന്മാർ ജീവന്യാസസ് പത്ര പുരുത്ത, അദ്ദേഹം ഇടുക്കി ഭദ്രാസുരത്തിന്റെ പത്രാപൂരുത്തയായിരുന്നു. അദ്ദേഹത്തിന്റെ 12 ഓർമ്മയാണ്. വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ പത്രാപൂരുത്തയായിട്ട് അദ്ദേഹം സേന മനുഷ്യനുള്ളെങ്കിലും ഉള്ള കാലഘട്ടം വളരെ മാതൃകാപരമായി സേന മനുഷ്യ ഒരു പിതാവാണ് രണ്ട് പിതാക്കന്മാരെയും വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു. പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് തുണയായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയും ഈ പിതാക്കന്മാരുടെയും ആത്മീക തുറന്നുള്ള ഉയരങ്ങളിലെ ആത്മീക ജീവിതത്തിന് കരുത്തേകട്ടെ എന്ന് പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഈ സമയത്ത് ഓർക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഞാൻ കഴിഞ്ഞ മുമ്പ് മുമ്പിലേക്ക് പറഞ്ഞതുപോലെ സാധാരണ നമ്മൾ വൈദികരാണ് കൂടുതൽ ഈ ഒരു ശുശ്രൂഷയില് പ്രസംഗിക്കാറുള്ളത്. എങ്കിലും നമ്മള് നമ്മുടെ സഭയില് ആത്മീയ രംഗങ്ങളിലൊക്കെ കൂടുതൽ ആത്മാർത്ഥമായിട്ടും വളരെ പ്രശോഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സഭ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സഭാ പിതാക്കന്മാർ അംഗീകരിച്ചിട്ടുള്ള ആളുകളെ നമുക്ക് ലഭിക്കുമ്പോൾ അവരെയും നമ്മൾ ഈ പ്രാർത്ഥനയില് ഉൾപ്പെടുത്തും എന്നുള്ളത് ഒരു പക്ഷെ നമ്മൾ പല പ്രാവശ്യം അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എം സി എബ്രഹാം. അദ്ദേഹം കാരക്കൽ തിരുവല്ലായ്ക്ക് അടുത്ത് കാരക്കൽ സ്വദേശിയാണ്. കുടുംബത്തിലെ വ്യക്തിയാണ് അദ്ദേഹം. സഭ അംഗീകരിച്ചിട്ടുള്ള ആ പള്ളികളിലേക്ക് സുവിശേഷ പ്രസംഗകനാണ്. വളരെ വളരെ ദീർഘകാലം ഈ ഒരു സുവിശേഷ പ്രസംഗ മേഖലയില് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വളരെ സൗമ്യതയോടുകൂടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു. അമേരിക്കയിൽ അദ്ദേഹം ഇപ്പൊ ഡാലസിന് കുറച്ച് നാളായിട്ട് വിശ്വസിച്ചിട്ട് വന്നതാണ്. ഡാലസ് പ്രദേശങ്ങളിലുള്ള പല പള്ളികളിലും അദ്ദേഹം വളരെ വളരെ ആത്മാർത്ഥമായ രീതിയിൽ ദൈവമാസത്തിന് വേണ്ടി ദൈവികമായ ശുശ്രൂഷയൊക്കെ നിർവഹിക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ സഭയിൽ ആത്മാർത്ഥതയുടെ ഇടയിൽ നമ്മുടെ സാധാരണ ജനങ്ങളെ ആത്മീയതയിൽ കൈപിടിച്ചു ഉയർത്തുവാൻ തക്കവണ്ണം കൂടുതൽ കൃപയും കരുണകളും ഉയരങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട എം സി എബ്രഹാം സ്വാമി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് പ്രിയപ്പെട്ട മാമനച്ചന് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട എം സി എബ്രഹാം സാറ് പ്രസംഗിക്കുന്നതായിരിക്കും. ഇപ്പൊ മാമനച്ചന് ഒരു ഗീതം ആലപിക്കുന്നത്.
വിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്നുള്ള ധ്യാനം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാണമേ പ്രിയനെ, തിരുനാമമുയർന്നിടട്ടെ ണമേ പ്രിയനെ, തിരുനാമമുയർന്നിടട്ടെ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നേന്ദ്രഭാവം പകരണമേ ദിവ്യ തേജസാ എന്നിൽ നീ സ്വഭാവം പകരണം ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനായി ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മനായകാമിരം ജരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ, ആത്മനായകാമിരംബരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനായി നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേദകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ, ഭൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ, ഭൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനായി.
ഹൃദയത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിൻ ജനം നിന്റെ പോസ്വത്വത്തിനായി ദിനം ചോദിപ്പാൻ കൃപ നൽകണമേ നിന്റെ പൊൻ ചോദാമ മഹത്വത്തിനായി ദിനം ചോദിപ്പാൻ കൃപ നൽകണം എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നേണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട എം സി എബ്രഹാം സാറിനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, എന്നെ കേൾക്കുന്ന ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ധ്യാനിക്കുവാനും ഒരവസരം ലഭിച്ചതിനായി ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ സ്നേഹം നിൽക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങള് നമ്മള് ധ്യാനത്തിലായിരുന്നു. കർത്താവിന്റെ കുരിശുമരണത്തിലൂടെ നാം കടന്നുപോയി. അതിനുശേഷം കർത്താവിന്റെ ഉത്ഥാനത്തിൽ നാം സന്തോഷിച്ചു. വീണ്ടും 40 ദിവസം കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാൾ നാം ആഘോഷിച്ചു. ആ സന്തോഷത്തിൽ നാം പറഞ്ഞുകൊണ്ടു. വീണ്ടും കാത്തിരിപ്പിന്റെ 10 ദിവസങ്ങളിലൂടെ നാം കടന്നുപോവുകയാണ്. പെന്തിക്കോസ്ത ദിവസങ്ങൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം തരുവാൻ തക്കവണ്ണം കാത്തിരിപ്പിന്റെ ദിവസങ്ങളെ നമുക്ക് പരിശുദ്ധ അമ്മയോട് തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയിലായിരിക്കും. ഒരല്പസമയം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 13:33 നമുക്ക് ധ്യാനത്തിനായിട്ട് ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായികൊണ്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കുകയും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കരുണ്യവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനങ്ങളാണല്ലോ കർത്താവേ തിരുക്കരങ്ങളിൽ ഞങ്ങൾ ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. ഇതിന്റെ ആന്തരികമായ അർത്ഥങ്ങളെ ഞങ്ങളിലേക്ക് തന്നുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതത്തില് സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ, ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ നയിക്കണമേ, ഞങ്ങൾക്ക് അതിനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവ നാമത്തിന് സ്തുതിയായിരിക്കട്ടെ. നമ്മൾക്ക് കേട്ട വേദഭാഗം നമുക്കൊക്കെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. എന്നാൽ ഞാൻ ഈ വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ ഞാൻ ഒരേ ഒരു ചോദ്യം ഇത് കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുക്കമുള്ളവരായി നാം എപ്പോഴെങ്കിലും തീർന്നിട്ടുണ്ടോ? അഥവാ തീർന്നിട്ടില്ല എങ്കിൽ നമുക്കും ഒരുങ്ങേണ്ടതല്ലേ? നമ്മൾ എന്തിനാണ് ഈ ജീവിതത്തിൽ ഒരുങ്ങുന്നത്? ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം നമുക്കറിയാം, ആ കാലം എപ്പോഴെന്ന് നിങ്ങൾക്ക് അറിയായികൊണ്ട് സൂക്ഷിച്ചുകൊള്ളുകയും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കുകയും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന വിഷയം സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കുകയും എന്ന ചിന്തയാണ്. എന്നാൽ അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് ഈ വചനത്തിൽ കൊടുത്തിരിക്കുന്നത് ആ കാലം എപ്പോഴാണെന്ന് അറിയായി കൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുവാന് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഏത് കാലമാണ് നമുക്കറിയാം, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അല്ലെങ്കിൽ കർത്താവിന്റെ ഈ ലോകത്തിന്റെ അവസാനം ഒക്കെ നമുക്ക് നമ്മളെ ഓർപ്പിക്കുന്ന ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ഞാൻ എന്റെ മെയിൻ വിഷയം സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്ന് നമ്മൾ ഈ വിഷയത്തിൽ ധ്യാനിക്കുമ്പോഴേ എന്തിനു വേണ്ടിയാണ് നാം സൂക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടത്, അതുപോലെ ഉണർന്നും എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കേണ്ടത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിലേക്ക്, ലോക അവസാനത്തിനുള്ള കാലം. അതെപ്പോഴാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒലിവുമലയിൽ കർത്താവ് ഇരിക്കുമ്പോൾ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് എപ്പോൾ സംഭവിക്കും, ഇതിന്റെ സമയം എപ്പോഴാണ്? നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനങ്ങൾ നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. 1:11 പറയുന്നു, വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താണ്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇത് ദൂതന്മാര് ശിഷ്യന്മാരോട് സ്വർഗാരോഹണത്തിന് ഒലിവുമലയിൽ വെച്ച് പറയുന്ന വചനങ്ങളാണ്. എന്നാല് കർത്താവ് തന്നെ താൻ വീണ്ടും വരുമെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:3 നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എന്റെ അടുക്കൽ നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർത്ത് കൊള്ളുവാൻ എത്ര മഹത്തരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ് പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണമേ. കർത്താവിനോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് ക്രിസ്ത്യാനിയാണ് ഈ ലോകത്തിലുള്ളത്? പക്ഷെ കർത്താവിനോട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്, ഇല്ലെങ്കിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കണമേ, ഉണർന്നും കൊണ്ട് ഇരിക്കണമേ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി ഒത്തിരി ഒത്തിരി സിംറ്റംസ്, അടയാളങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13:29 അതിനൊരു ദൃഷ്ടാന്തം പറയുന്നത്, അത്തിയുടെ ഉപമ, അത്തിയുടെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ പറയുന്നു, അതുപോലെ തെക്കൻ കാറ്റ് വീശുമ്പോൾ പെരുമഴ വരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയത്തില്ലയോ? നമുക്ക് ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും അറിയാം, പക്ഷേ ദൈവികമായ ചില കാര്യങ്ങളിലേക്ക് നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. വിശുദ്ധ വേദഭാഗങ്ങൾ കടക്കുമ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പറയുന്ന സുവിശേഷങ്ങള്, മത്തായിയുടെ സുവിശേഷം 24 മുഴുവൻ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയും അതിന്റെ അടയാളങ്ങളും കൊടുത്തിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13 അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21 ഇതിന്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് അടയാളങ്ങൾ, സമയക്കുറവ് മൂലം ഞാൻ ഒന്ന് രണ്ട് അടയാളങ്ങൾ ഓർപ്പിക്കട്ടെ. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 21:20 പറയുന്നു, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നു, നിങ്ങൾ കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു. ഇന്ന് സൈന്യങ്ങൾ യെരുശലേമിനെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇന്ന് അതൊക്കെ നാം കാണുന്നുണ്ട്. പലരും ഞാനാണെന്നും സമയം അടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും. ഇതെല്ലാം ഈറ്റ് നോവിന്റെ ആരംഭമാണ്. എന്നാല് ആ വചനങ്ങളിലേക്ക് ഞാൻ മാറി നിന്നുകൊണ്ട് ദാനിയേൽ പ്രവചനത്തിലെ പ്രധാനപ്പെട്ട ഒരു വചനം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദാനിയേൽ പ്രവചനം 9:27 അതുപോലെ 11:31 ഇത് തന്നെ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:15 നാം വായിക്കുന്നു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇന്ന് വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛതയുണ്ടോ? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല,
നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക, മ്ലേച്ഛത ഉണ്ടെങ്കിൽ കർത്താവിന്റെ വരവ് സമീപിക്കാറായി എന്നും നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണമേ പ്രിയ സഹോദരങ്ങളെ. വീണ്ടും ദാനിയേൽ പ്രവചനം അതിന്റെ 7:13 ഒരു പ്രവചനമുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നു, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശ മേഘങ്ങളിൽ വരുന്നത് ഞാൻ കണ്ടു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണമേ, ഉണർന്നിരിക്കണമേ. ഇവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:36 കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്, ഈ നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പോഴേ സ്വർഗത്തിലെ ദൂതന്മാർക്ക് ഈ സമയം അറിഞ്ഞുകൂടാ, പുത്രനെ ഈ സമയം അറിഞ്ഞുകൂടാ, പിതാവിന് മാത്രം അറിയാവുന്ന ഈ സമയം. ഈ സമയം നമുക്കറിയാത്തത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കുവാൻ. ഞാൻ വിശുദ്ധ വേദഭാഗത്തിലെ പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോഴേ അവിടെ രണ്ട് കാലങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, നോഹയുടെ കാലം. എന്താ നോഹയുടെ കാലത്ത് സംഭവിച്ചത്? നോഹയുടെ കാലത്തെ ജലപ്രളയം വന്നു, 40 രാവും 40 പകലും മഴ പെയ്തു, 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. എന്നാല് ഇവിടെ രക്ഷപ്പെട്ടവര് 8 പേർ മാത്രമാണ്. 1000 മരിച്ചു പോയപ്പോൾ, കാലയവേദികൾക്കുള്ളിൽ മറിഞ്ഞു പോയപ്പോൾ 8 പേരുടെ മേൽ കർത്താവിന് പദ്ധതി ഉണ്ടായിരുന്നു. ലോകം തിന്മയിലേക്ക് പോകുന്ന ഒരവസ്ഥയില് നോഹ മറ്റുള്ള ജനങ്ങളോടെല്ലാം പറഞ്ഞു പെട്ടകത്തിൽ കയറണം എന്ന് പറയുമ്പോൾ ആരും അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ 8 പേർക്ക് ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടപ്പോൾ 1000 പട്ടുപോയി. ഇനി മറ്റൊരു കാലമുണ്ട്, ലോത്തിന്റെ കാലം. ഇതുപോലെ തന്നെ ദൈവത്തെ അറിയാത്ത ജനം, ഹോമോസെക്ഷുവാലിറ്റി, ദുർനടപ്പ് എന്ന് വേണ്ട എല്ലാ വൃത്തികെട്ട ജീവിതം നയിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഒരു നിമിഷം സൊദോം ഗൊമോറ ദൈവം നശിപ്പിക്കുമ്പോൾ 4 പേർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ദൈവം കൊടുത്തു. പക്ഷെ അതിലും ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയി. രക്ഷപ്പെട്ടത് 3 പേർ മാത്രം. 3 പേരുടെ മേൽ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു, അവർ രക്ഷിക്കപ്പെട്ടു. ഞാനിത് ഓർപ്പിക്കാൻ കാരണം, പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവൻ കള്ളനെ പോലെ അവൻ വരുമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. അതിന് മറ്റു പല സപ്പോർട്ടിംഗ് വചനങ്ങളുണ്ട്. എന്റെ സമയം തീരാറാകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കർത്താവിന്റെ ഉപമകളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13:34-37 ഒരു വീട്ടിയുടേനെ പറ്റി പറയുകയും അവന് വെളിയിൽ പോകുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുന്നുണ്ട്. സന്ധ്യയ്ക്കാണോ, അർദ്ധരാത്രിക്കാണോ, കോഴി കൂകുന്ന നേരത്താണോ, രാവിലെയാണോ, എപ്പോൾ വരുമെന്ന് അറിയായിക കൊണ്ട് അവിടെ പറയുന്നു, നിങ്ങളെ ഉണർന്നിരിക്കുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24:43-44 വചനങ്ങളിൽ പറയുന്നു, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കും. സഹോദരങ്ങളെ, കർത്താവിന്റെ വരവ് സമീപമായി എന്ന് അടയാളങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഈ വലിയ കൃപകളെ അനുഭവിക്കുവാൻ തക്കവണ്ണം നാം കാത്തിരിപ്പിന്റെ ദിവസങ്ങൾക്ക് കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് സൂക്ഷിച്ചാണോ ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്, അതോ നമ്മുടെ ഇഷ്ടത്തിന് ദൈവം തന്ന അനുഗ്രഹങ്ങളൊക്കെ നാം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന മക്കളാണ്. 10 കന്യകമാരുടെ ഉപമയിലും കർത്താവ് ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും, വിളക്കിൽ എണ്ണ കരുതാത്ത ബുദ്ധിയില്ലാത്ത കന്യകമാര്. അവിടെയും കർത്താവ് പറയുന്നു, നനയാത്ത നാഴികയിൽ, നാളും നാഴികയും അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന മത്തായിയുടെ സുവിശേഷം 25:13 പറയുന്നുണ്ട്. നമുക്കറിയാം കർത്താവിന്റെ വരവിനെ പറ്റി വിശുദ്ധവേദ ഭാഗങ്ങളിൽ അനേകം വചനങ്ങളുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്, 1 തെസ്സലോനിക്കർ 4:16-17 വചനങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. ഞാൻ ഈ വചനങ്ങളെ വായിച്ചത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ട്. അതെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കാഹളനാദത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്തിനാണ് നാം ഒരുങ്ങേണ്ടതെന്നറിയാമോ? എന്തിനാണ് നാം സൂക്ഷിക്കേണ്ടതെന്നറിയാമോ? എന്തിനാണ് നാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? ക്രിസ്തുവിൽ മരിക്കുവാനാണ്. ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനാണ് നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. അതിന്റെ ഉത്തരവും അത് തന്നെയാണ്. ഇതിന്റെ ചിന്ത, ഈ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചിന്ത, അതിന്റെ ഉത്തരവും ഈ കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ വരവില് ക്രിസ്തുവിൽ മരിച്ചവരാണ് മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, കർത്താവിന്റെ വരവൊന്നും ഇപ്പോഴില്ല, എങ്ങനെ വേണേലും ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. അതിന് വിശുദ്ധ പത്രോസ് ലീഗ ഒരു ഉത്തരം തരുന്നുണ്ട് അല്ലേ? നമുക്കറിയാം 2 പത്രോസ് 3:9-10 പറയുന്നു, ചില താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്സത്വം നിറവേറ്റുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. നമ്മളോട് കർത്താവ് ദീർഘക്ഷമ കാണിച്ചിരിക്കുക, ആരും നശിച്ചു പോകാതെ ജീവിക്കുവാൻ. എന്നാൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് നമ്മുടെ കാര്യം കേട്ടോ. ഞാനൊരു വചനം നിങ്ങളെ ഓർപ്പിക്കട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 21:34-35 വചനങ്ങളിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ എന്തിനാ സൂക്ഷിക്കേണ്ടത്? നിന്റെ ജീവിതം നിനക്ക് തോന്നിയ മട്ടിൽ ജീവിച്ച് അതിഭക്ഷണവും മദ്യപാനവും നിന്റെ ഉപജീവന ചിന്തകള്, നിന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കണം, എങ്ങനെ അന്യാധീനമായി പണം സമ്പാദിക്കണം, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് നീ ഭാരപ്പെട്ട് ആ ദിവസം നിനക്ക് പെട്ടെന്നൊരു കണി പോലെ വരാതിരിക്കാൻ നീ സൂക്ഷിക്കണമെന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഗെത്സെമനയിലും കർത്താവ് നമുക്കറിയാം അതിതീവ്രമായ വേദനയില് കർത്താവ് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പത്രോസും ശിഷ്യൻ മറ്റു കൂടെയുള്ളവരും ഉറങ്ങുന്നതാണ് കാണുന്നത്. അവിടെ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്, ശിമോനെ നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ചിന്തയും അത് തന്നെയാണല്ലോ. എന്തിനാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്? ചില കൊച്ചു പിള്ളേരെ ചോദിക്കുന്ന ചോദ്യമാ, എന്തിനാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം ബലഹീനമാണ്. കർത്താവ് അത് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിന്റെ ആത്മാവ് ഒരുക്കമാണ്, നിന്നിലുള്ള പരിശുദ്ധാത്മാവ്, നീ മാമോദീസായുടെ റുസ്മായിൽ കൂടി നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷേ നിന്റെ ജഡം ബലഹീനമാണ്. അത് തന്നെയാ പൗലസ്ലീഗ പറയുന്നു റോമർ 12:12 ആശയിൽ സന്തോഷിപ്പീൻ, സഹിഷ്ണുത കാണിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ. ആശയിൽ സന്തോഷിക്കണം, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം, പിന്നെയോ പ്രാർത്ഥനയില് നീ ഉച്ചരിക്കണം. വെളിപാടിന്റെ 22:11-12 വചനങ്ങളിൽ ഞാൻ ഒരു കാര്യം മിസ്റ്റർ യോഹന്നാൻ സ്ലീഹ രേഖപ്പെടുത്തിയത് വായിക്കട്ടെ. നമുക്ക് എങ്ങനെ വേണേ ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. അതാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അനീതി ചെയ്യുന്നവൻ ഇനിയും ചെയ്തോട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കിലേക്ക് തന്നെ അഴുക്കാടട്ടെ. പക്ഷെ ഒരു കാര്യം, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. ഞാൻ ഇതാ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായി പ്രതിഫലം കൊടുക്കുവാൻ എന്റെ പക്കൽ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണേ ജീവിക്കാൻ കേട്ടോ. കർത്താവ് ഒരു തടസ്സവും പറയുന്നില്ല. ഈ വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ വായിക്കണ്ട. പക്ഷെ ഒരു കാര്യം, ഞാൻ വരുമ്പോളെ നിന്റെ പ്രവൃത്തിക്ക് അനുസരണമായിട്ട് പ്രതിഫലം എന്റെ പക്കലുണ്ട്. അതുകൊണ്ട് വിശ്വയോഗം ശ്രീക നമ്മെ ഓർപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാണ്, കുഞ്ഞുങ്ങളെ എന്നാ വിളിക്കുന്നത്. നമ്മളെയൊക്കെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ എന്തൊരു സന്തോഷമായില്ലേ ജീവിതത്തില്. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. അതുകൊണ്ട് എന്താ വേണ്ടിയത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ഒരു അപേക്ഷയാകട്ടോ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ കൂടുതൽ സ്നേഹിച്ച് ഈ ഒരുക്കം നിങ്ങൾക്ക് ഇല്ലാതാക്കി പോകരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്, പിതാവിൽ നിന്നുള്ളതല്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഈ തമോയെല്ലാം പിതാവിൽ നിന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് വിചാരിക്കുന്ന ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. ലോകമോ അതിന്റെ മോഹങ്ങളോ നശിച്ചു പോകും, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നത് മാത്രമേ എന്നും എന്നും ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് ശ്ലീഹാ ഓർപ്പിക്കുന്നു, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിലെ ചെയ്യുകയും. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും സമയം എന്നോടൊപ്പം ഈ ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയത് മറ്റൊന്നിനുമല്ല, നാം നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ? നാം ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുമ്പോഴും പലപ്പോഴും നമ്മളുടെ ജീവിതം ഒരു ഒരുക്കമുള്ള ജീവിതമായി കർത്താവ് എപ്പോൾ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം എല്ലാം സ്വരൂപിച്ചു വെച്ചിട്ട് ഒരു മനുഷ്യൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്ക എന്ന് പറയുമ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട്, ഉപമയിൽ കൂടി കൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതെല്ലാം ആർക്കാ? നമുക്ക് വേണ്ടിയാണ് നാം ഒരുക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാൽ നാം എന്ത്, എവിടെ ചെന്ന് ആരുടെ മുമ്പിൽ നിൽക്കണം എന്ന ഒരു ചിന്ത നമ്മിൽ ഇല്ലെങ്കിൽ ഈ ഒരുക്കത്തിനൊന്നും യാതൊരു വിധമായിട്ടുള്ള അർത്ഥങ്ങളുമില്ല. ഇന്ന് കാണും നാളെ വാടിപ്പോകുന്ന വയലിലെ പൂ പോലെയുള്ള മനുഷ്യ ജീവിതത്തിലെ ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശാസ്ത്രം അത്രേ എന്ന് സങ്കീർത്തനക്കാരും പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ നമുക്ക് ഒരുങ്ങണം, അതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. നമ്മൾ വഴി കൂടി പോകുമ്പോഴൊക്കെ റോഡിൽ കാണും, സൂക്ഷിച്ചു കൊള്ളുവിൻ, അപകടം മുന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും വണ്ടിയൊക്കെ ഒന്ന് നേരെ കൊണ്ടുപോകാൻ. ഈ ലോകത്തിലെ യാത്രയിലെ നിങ്ങളൊന്ന് സൂക്ഷിക്കണമേ, അപകടങ്ങളുണ്ട് മുന്നില്. ഈ ലോകം നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ പറയുന്നു, പാപം നിന്റെ പടിവാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹവും നിന്നോടാണ്, നീ അതിൽ നിന്നും മാറി നിൽക്കണം. പാപം നിന്റെ പടിവാതിക്കൽ എപ്പോഴും കിടക്കുകയ, നിന്നെ അതിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണമേ, ഒരുങ്ങിയിരിക്കണമേ. കർത്താവിന്റെ വലിയ കൃപയും കരുണയും അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കട്ടെ. വെളിപാട് പുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു, കർത്താവ് വേഗം വരും, മാറാനാത്ത കർത്താവ് വേഗം വരും. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങിയിരുന്നു കൊണ്ട് കർത്താവിന്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ നമുക്ക് ഇടയാക്കട്ടെ. കർത്താവ് ഒലിവുമലയിൽ വരുമ്പോൾ സെക്കരിയ പ്രവചനം 14:4-5 പറയുന്നു, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ ഒലിവുമലയിൽ നിൽക്കും, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും, തേജസ്സിന്റെ സിംഹാസനം അവിടെ ഉയരും, ഇടതും വലതുമുള്ളവരെ ന്യായം വിധിക്കുന്ന ഒരവസ്ഥ. നിന്റെ ജീവിതത്തിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതോ ഈ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന ചിന്തയില് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് അങ്ങ് പോകാമെന്നാണോ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നത്? ഉണരുക, കർത്താവ് നിന്റെ മേൽ ഒന്ന് പ്രകാശിക്കട്ടെ. ഒരു നിമിഷം വീണ്ടും അടയ്ക്കാം. കർത്താവേ, ഒരുക്കമില്ലാത്തവരായി ഞങ്ങൾ ഈ ജീവിതത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്കിടയാകരുത്. കർത്താവെ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ഈ ജീവിതം ക്രിസ്തുവിലുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങൾക്കിടയാക്കണമേ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും സമയം എന്നോടൊപ്പം ഈ ദൈവവചനം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എന്റെ പേര് എബ്രഹാം മാങ്കുളങ്ങര എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ 45 വർഷമായിട്ട് ദൈവ ശുശ്രൂഷയിലെ സൗദി അറേബ്യയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒക്കെ പോകുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശം എം സി എബ്രഹാമിന്റെ വാക്കുകളിലൂടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുവാനിടയായതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 16 അധ്യായങ്ങളിൽ അവസാനിക്കുന്ന ആദ്യം എഴുതപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെട്ട മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 13 അധ്യായത്തിലെ 33 വാക്യമാണ് പ്രസംഗത്തിനായി പ്രധാന വിഷയമാക്കി അദ്ദേഹം തെരഞ്ഞെടുത്തത്. അതിനെ സമർപ്പിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഏറെ വാക്യങ്ങൾ വചനങ്ങൾ വളരെ അനുഗ്രഹീതമായി ഉപയോഗിക്കപ്പെടുകയും അത് കേൾവിക്കാരിൽ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് അന്ത്യനാളുകളുടെ ചിന്തകളെ കൂടുതൽ അനുഗ്രഹത്തോടുകൂടി പകർത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ശ്രീ എം സി എബ്രഹാമിന് സുവിശേഷകന് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കമുള്ള കാര്യം തന്നെയാണ്. ഈ വിഷയങ്ങളെ സഭ കാലഘട്ടങ്ങൾക്ക് മുമ്പേ പഠിക്കുവാൻ അതോടൊപ്പം തന്നെ സഭയുടെ വിവിധ ശ്രേണികളിൽ പഠിപ്പിക്കുവാനും വിവിധ സഭകളും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളും കാലഘട്ടങ്ങൾക്ക് മുമ്പേ ഇതിനുവേണ്ടി ആവേശം കൊണ്ടിട്ടുണ്ട്. പക്ഷെ തലമുറകൾ കഴിയും തോറും ലോകത്തോടുള്ള മോഹം മനുഷ്യൻ ഏറി വരുന്നത് മൂലം ദൈവത്തോടുള്ള ഭയം ദൈവത്തോടുള്ള വിശ്വാസവും അവന്റെ ആത്യന്തികമായ വ്യക്തിപരമായ ആവശ്യങ്ങളെ നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രം മാറ്റപ്പെടുമ്പോൾ ഈ ഒരു ചിന്ത ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഉദ്ധാന പെരുന്നാൾ കഴിഞ്ഞു സ്വർഗാരോഹണ പെരുന്നാൾ കൊണ്ടാടി കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഈ വിഷയത്തെ പിതാക്കന്മാർ ഒരു തലക്കെട്ടോടുകൂടിയാണ് പ്രത്യേകം പണ്ട് മുതലേ വിളിക്കുന്നത്, യുഗാന്ത്യ ശാസ്ത്രം അല്ലെങ്കിൽ എസ്കറ്റോളജി. അതിന് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ നിർവചനം പരിശോധിച്ചാൽ തന്നെ ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് തിയോളജി ഓർ ആർട്ട് ഓഫ് തിയോളജി കൺസേൺഡ് വിത്ത് ഡെത്ത് ജഡ്ജ്മെന്റ് ആൻഡ് ദ ഫൈനൽ ഡെസ്റ്റിനി ഓഫ് ദ സോൾ ആൻഡ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ടെന്നും ആ അന്ത്യത്തിൽ ന്യായവിധി ഉണ്ടെന്നും ന്യായവിധിക്ക് ശേഷം ദൈവത്തോട് കൂടിയിരിക്കുവാനുള്ള ഒരു ഭാഗ്യകരമായ അവസ്ഥയുണ്ടെന്നും എന്നും കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ കാര്യങ്ങൾ ധാരാളം പ്രാവശ്യം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതിനെ കൂട്ടിച്ചേർത്ത് ഒരു ദൈവശാസ്ത്രത്തിന്റെ ഒരു ഉപശാഖയായി കാലഘട്ടം മുമ്പേ ഇത് അറിയപ്പെടുകയാണ്. ഈ വിഷയം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില ചിന്തകളെ ഏത് വാചകങ്ങളായിട്ട് പെട്ടെന്ന് കൂട്ടിച്ചേർത്താൽ ഈ യുഗാന്ത്യ ശാസ്ത്രം അല്ലെങ്കിൽ ഈ എസ്കറ്റോളജിക്കൽ ടീച്ചിങ് അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുവാനും അത് ആവർത്തിച്ച് പ്രസംഗിക്കുവാനും പ്രഘോഷിക്കുവാനും സഭാജീവിതത്തിൽ കൃത്യമായിട്ടത് ഉൾപ്പെടുത്തണമെന്ന് ആവേശത്തോടെ പിതാക്കന്മാർ പഠിപ്പിക്കുവാനുമുള്ള കാരണം അതിനെയാണ് ഞാൻ 7 വാക്കുകളിലൂടെ പെട്ടെന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, എസ്കറ്റോളജി ഈസ് എ മേജർ പാർട്ട് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമുക്ക് ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം ജീവിതം ഉണ്ടെന്നുള്ള ചിന്ത. കാരണം യേശു നമ്പുരാൻ തന്റെ സ്വർഗാരോഹണ പെരുന്നാളിന് മുമ്പ് ചില കാര്യങ്ങൾ ഉപദേശ രൂപേണ കുരിശിലെ 7 മൊഴികൾക്ക് ശേഷം വീണ്ടും വളരെ ഉറച്ച വിശ്വാസത്തോടും ബലത്തോടും കൂടി ശിഷ്യന്മാരോടും സമൂഹത്തോടും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ രണ്ടാമത് വരുമെന്നുള്ള നിശ്ചയിക്കപ്പെട്ടൊരു കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങൾ ലോകത്തിന്റെ അവസാനത്തോളം ചെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നു. അതിനോടൊപ്പമുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ വന്ന് ആ മരണത്തിന് ശേഷമുള്ള ന്യായവിധി നടത്തും, ജീവന്റെ പുസ്തകം തുറക്കപ്പെടും, അതിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവർക്ക് അതിലുള്ള പ്രത്യാശയുടെ അനുഗ്രഹം ലഭിക്കപ്പെടും. ഇതാണ് മരണസമയത്ത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ഇത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന പൗലോസ് ലീഹായുടെ ലേഖനങ്ങളും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളും നമ്മൾ വായിക്കാറുണ്ട്. രണ്ടാമതായി, as Christians we have to lead a life accordingly. ക്രൈസ്തവൻ എന്നുള്ള നാമധേയം വിശുദ്ധ മാമോദീസയിലൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ തികച്ചും അവന്റെ ജീവിതത്തിൽ അടിസ്ഥാനമായി ഉപയോഗിക്കേണ്ടുന്നതും ചിന്തിക്കേണ്ടുന്നതുമായ ഒരു കാര്യമാണ് യുഗം, യുഗാന്ത്യം അല്ലെങ്കിൽ എസ്കറ്റോളജി എന്നുള്ള ചിന്ത. മൂന്ന്, പീപ്പിൾ ആർ ഇന്ററസ്റ്റഡ് ഇൻ ദ ഫ്യൂച്ചർ ലൈഫ്. നമുക്ക് എല്ലാവർക്കും ഭാവിയെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ്. പണം എങ്ങനെ വലുതാക്കാം, സൗന്ദര്യം എങ്ങനെ നിലനിർത്താം, നമുക്ക് ഉപഭോഗ വസ്തുക്കളായിട്ട് ലഭിക്കപ്പെടുന്ന കാര്യങ്ങളുടെ അളവ് എങ്ങനെ വർദ്ധിപ്പിക്കാം. പക്ഷേ അതെല്ലാം ലോകപരമായ ചിന്തകളാണെങ്കിൽ ക്രിസ്തുവിനോടുകൂടിയുള്ള ഒരു സൗഭാഗ്യകരമായ അവസ്ഥ, അതാണ് മൃതശരീരത്തിൽ തൈലമൊഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള അനുഗ്രഹീതമായ വാസത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ഈ ഒരു ഭാഗ്യാവസ്ഥയെ കുറിച്ചുള്ള ഒരു ഭാവിയെ കുറിച്ചുള്ള ചിന്ത തികച്ചും ഈ വിഷയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നാല്, ഇറ്റ് ഈസ് എ ഹോപ്പ് ആൻഡ് മോട്ടിവേഷൻ ഫോർ ബിലീവേഴ്സ്. നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുവാൻ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നാളത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. വരുന്ന ആഴ്ചയെക്കുറിച്ച്, വരുന്ന വർഷത്തിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമുക്കൊരു ഒരു ഊർജം ലഭിക്കുന്ന ചിന്ത ദൈവവിശ്വാസിക്ക് എന്നും ലഭിക്കുന്ന ഒരാശയമാണ് യുഗാന്ത്യ ശാസ്ത്രം അല്ലെങ്കിൽ ഇന്ന് പ്രതിപാദിക്കപ്പെട്ട വിഷയം. അഞ്ച്, ഇറ്റ് മേക്സ് പ്യൂരിഫിക്കേഷൻ ഓൺ ദ ബിലീവർ. ഈ യുഗാന്ത്യ ചിന്തയെ കൃത്യമായിട്ട് മനസ്സിൽ ക്ലിപ്തപ്പെടുത്തി ജീവിത ശൈലികളെ ക്രൈസ്തവ സഭയുടെ പ്രാർത്ഥനയോടും കൂതാശകളോടും ബന്ധപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും അവന്റെ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാക്കി മാറ്റുവാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ആറ്, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ട്രബിൾസ് ആൻഡ് ട്രിബുലേഷൻസ് ആൻഡ് ട്രയൽസ് ഓഫ് ദിസ് ഏജ്. ഈ മനുഷ്യ ജീവിതം ലോകത്തിൽ നമ്മൾ സമാരംഭിച്ച് ഇത് അവസാനിപ്പിക്കുന്ന സമയം വരെ കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ കഷ്ടതകൾ മാറ്റിത്തരണമേ, ഈ കഷ്ടതകൾ സഹിപ്പാനുള്ള കൃപ തരണമേ എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമാണ് കഷ്ടത മാറ്റാനും സൗഭാഗ്യം മാത്രം വരാനുമുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഈ എസ്കറ്റോളജിക്കൽ ടീച്ചിങ്ങിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ സഭയുടെ ഈ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ചില ചിന്തകളിൽ പെട്ടതാണ് കഷ്ടതകളും രോഗവും പ്രയാസവും. ഈ ചിന്ത ഇതിലൂടെ നമുക്ക് ലഭിക്കപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ, ഇറ്റ് വാണ്ട്സ് ദ അൺബിലീവർ ഓഫ് കമ്മിങ് ജഡ്ജ്മെന്റ്. അവിശ്വാസിയായി നിൽക്കുന്നവരെയും മറ്റൊരു ന്യായവിധിക്ക് വേണ്ടി ഒരു ദിവസമുണ്ടെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു ചിന്തയും ഈ യുഗാന്ത്യ ശാസ്ത്രത്തിനകത്തുണ്ട്. ഞാനത് കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഏറെ ശ്രേഷ്ഠമായ ഒരു ആശയം നന്നായിട്ട് പ്രിയപ്പെട്ട എം സി എബ്രഹാം അവതരിപ്പിച്ചു. അമേരിക്കയിലെ പര്യടനത്തിന്റെ ഇടയ്ക്കും അദ്ദേഹത്തിന് വേണ്ടി സമയം കണ്ടെത്തിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൂടുതൽ ആരോഗ്യത്തോടും ആയുസ്സോടും ഈ വിഷയങ്ങളിൽ കൂടുതൽ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനും അദ്ദേഹത്തിന് ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ യുഗാന്ത്യ ചിന്ത എന്ന വിഷയത്തെ വളരെ ശക്തമായ ഒരു വാക്യത്തിലൂടെ വിവിധ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയതിൽ സന്തോഷിക്കാം. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഇതൊരു ഭയത്തിനു വേണ്ടിയുള്ള ചിന്തയല്ല, ക്രൈസ്തവ ജീവിതത്തിന്റെ അനുഗ്രഹമാണെന്നും ഈ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് ചിന്തിപ്പാൻ ഭയത്തെക്കാൾ ഉപരിയായി ക്രിസ്തുവിനോടുകൂടി സന്തോഷിക്കുന്ന നിമിഷങ്ങളിലേക്ക് ഈ ചിന്തകൾ നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരെയും അതിൽ ശ്രവിച്ചതായ എല്ലാ വിശ്വാസികളെയും പ്രത്യേകിച്ച് തുടർന്ന് രോഗികളെ സമർപ്പിക്കുമ്പോൾ രോഗികൾക്കും ഇതിൽ സംബന്ധിപ്പാൻ ആഗ്രഹിച്ച സകലർക്കും ദൈവം തമ്പുരാന്റെ കൃപ ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ.
തുടർന്നുള്ളത് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് ഒരു മാത്യു സാറിനെ ഓർക്കാം, പ്രത്യേകമായിട്ട് ഒരു തോമസ് വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, മേരിക്കുട്ടി വർഗീസിനെ ഓർക്കാം, എം ഐ എബ്രഹാമിനെ ഓർക്കാം, ഫാദർ റോയ് മാത്യു കോപ്പ ഓർക്കാം, സ്മിത ഓർത്ത് പ്രാർത്ഥിക്കാം, കുര്യൻ ഉമ്മൻ ആൻഡ് സാറാമ കുര്യൻ, ബോൾട്ടിമോറിലുള്ള എലിസബത്ത് ജോണിനെ ഓർക്കാം, സോഫി ഓർത്ത് പ്രാർത്ഥിക്കാം, സാലി ഡിനോ, സാലിനി ജോൺ,
അച്ചമ്മ മാത്യു, ടിൻസി, ജോസമ്മ വർഗീസ്, ജോസ് സക്രായ, ടിൻസി, സ്റ്റീവൻ, നഫാനിയൻ, കോമലകാന്തി, ജോബി, അതുപോലെ തന്നെ ആലി, ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഈ സമയത്ത് പറയാം. മാമനച്ചൻ ആരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? ഓക്കെ ഓക്കെ എന്തോ ഇപ്പോഴ പ്രിയപ്പെട്ട ഈ സഹജന പ്രാർത്ഥനയ്ക്ക് നേർത്ത് നൽകുന്നതായിരിക്കും.
പ്രാർത്ഥിക്കാം. സർവശക്തൻ കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നവനുമായ ദൈവമേ, നല്ല ദിവസത്തിന്റെ പ്രഭാതം ഞങ്ങൾക്കായി അവിടുന്ന് അനുഗ്രഹപൂർവ്വം നൽകുകയും ശ്രദ്ധേയമായ ഒരു വിഷയത്തെ ഞങ്ങൾക്ക് പഠിക്കുവാനും ഞങ്ങളുടെ ജീവിത കാലഘട്ടങ്ങളിലൂടെ അത് കേട്ടതാണെങ്കിലും അതിന്റെ മാറ്റം കുറഞ്ഞെങ്കിലും അതിനെ മാറ്റം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശിക്ഷകനിലൂടെ ഞങ്ങൾക്ക് കൃത്യമായതോർത്ത് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രത്യേകാൽ ഒരു വലിയ നോമ്പുകാലം ഞങ്ങൾ സ്വീകരിച്ചു. ശുദ്ധീകരിക്കുന്ന ഹൃദയവുമായി ശിഷ്യന്മാരോടൊപ്പം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ആരാധനാലയത്തിൽ ഒത്തുകൂടി സ്വർഗാരോഹണത്തിന്റെ സ്വർഗീയ സന്തോഷം ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും മേഘങ്ങളുടെ ഇടയിലേക്ക് എടുക്കപ്പെട്ട കർത്താവിനെ വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ശിഷ്യന്മാർ നോക്കി നിന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ കാര്യസ്ഥനെ അയക്കും, ആകയാൽ നഗരം വിടാതെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഞങ്ങളും ഞങ്ങളുടെ ഹൃദയവയലുകളെ, ഞങ്ങളുടെ ശരീരത്തെ, ചിന്തകളെ, വികാര വിചാരങ്ങളെ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഒരുക്കി ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നു. വരുന്ന ഞായറാഴ്ചയിൽ ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദേഹത്ത് തളിക്കപ്പെടുന്ന ജലം ആദിമ ക്രൈസ്തവ സഭയിൽ നിന്ന് മാത്രമല്ല പ്രപഞ്ചം ഒരുവായപ്പോൾ വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ട് ഇരുന്നു എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ദൈവവചനത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ കൃപയും ഞങ്ങൾക്ക് വീണ്ടും പ്രാപിക്കാനുള്ള അവസരത്തെ ഒരുക്കണം. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി വചനം സംസാരിച്ച ശ്രേഷ്ഠ സുവിശേഷകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കാരുണ്യവും കൃപയും സമൃദ്ധമായി നൽകണമേ. കേൾക്കുന്നതായ എല്ലാവർക്കും അവരുടെ ഹൃദയങ്ങൾക്ക് ഈ ചിന്തകൾ പുതിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നൽകുന്നതാക്കി തീർക്കാൻ ശക്തി കൊടുക്കണമേ. നേതൃത്വം എല്ലാ വൈദികരെയും ദൈവം തമ്പുരാന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ സഭയും പരിശുദ്ധ ബാബാതിരുമേനിയെയും സഭയിലെ എല്ലാ മേൽപ്പെട്ടക്കാരെയും എല്ലാ വൈദികരെയും എല്ലാ ചെമ്മാശന്മാരെയും ആധ്യാത്മിക സംഘടനകളെയും അതിന്റെ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ കൃപ ലഭിക്കണമേ. ഇന്ന് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേക രോഗികൾ അങ്ങയുടെ തണലിൽ അങ്ങയുടെ ചരണത്തിന് കീഴിൽ കടന്നു വന്നപ്പോൾ അങ്ങ് അവരെ മനസ്സിലോടുകൂടി നോക്കുകയും അങ്ങയുടെ ബലമുള്ള കരം നീട്ടി അവരെ അനുഗ്രഹിക്കുകയും ചിറകും കീഴിൽ പരിപാലിക്കുകയും അവിടുന്ന് തൊട്ട് അനുഗ്രഹിച്ച ഔഷധങ്ങൾ നൽകിയപ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കാനും ഇടയായത് ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു. ഇപ്പോൾ വീണ്ടും ഞങ്ങളിന്റെ പേര് ദൈവസന്നിധിയിൽ അങ്ങയുടെ പാദപീഠത്തിങ്കിൽ വഹിക്കുന്ന എല്ലാ രോഗികളെയും അങ്ങയുടെ കാരുണ്യം കൊണ്ടും ബലം കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കണം. സത്യസത്യനായ ദൈവം തമ്പുരാന്റെ സാമീപ്യവും സാന്നിധ്യവും അവർക്ക് അനുഭവിപ്പാനും എന്റെ കടന്നു വന്നു എനിക്ക് കിടക്കുമെന്നും തളർവാദ രോഗിക്ക് ദൈവം തമ്പുരാൻ കൊടുത്ത വാക്യം പോലെ സ്വയം ഇത് പറയുവാൻ തക്കവണ്ണം ശക്തി കൊടുക്കണമേ. കർത്താവിന്റെ കാരുണ്യവും കൃപയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രതീക്ഷയായി മാറ്റണം. അവരെ ചികിത്സിക്കുന്ന വൈദഗ്ധ്യമുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം അവരിലൂടെ പ്രവർത്തിക്കും. കർത്താവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, അനേക സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഉദിച്ചു വരുന്ന ഒരു ഉദയസൂര്യനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രപഞ്ചത്തെ പോലെ അനേകർക്ക് സൗഖ്യവും കുളിർമയും നൽകുന്നത് ഒരു കപ്പിത്താന് കടലിന്റെ ആഴമോ ദൂരമോ മനസ്സിലാക്കാൻ പൂർണ്ണമായി സാധിച്ചില്ലെങ്കിലും അകലെയായി കാണുന്ന ഒരു വിളക്കുമരം അനുഗ്രഹമായി തീരുന്നത് പോലെ ഞങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി മാറുവാൻ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അനുഗ്രഹമായിട്ട് മാറുവാൻ ഈ സൂബോറോ പ്രാർത്ഥന മൂലം സഹായിക്കണമേ. ചെറുതും വലുതുമായതിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നവർ, സാങ്കേതിക വൈദഗ്ധ്യം നൽകി ഞങ്ങളെ സഹായിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധാവാസവും നാം എല്ലാവരോടെയും, പ്രത്യേകിച്ച് സംബന്ധിക്കുന്ന എല്ലാവരോടെയും, വചനം സംസാരിച്ച ദാസനോട് കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
പള്ളിയവാർന്ന ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ കാലഘട്ടത്തിനനുസൃതമായി വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന് നമ്മുടെ വിചാരങ്ങളെ ആത്മീയ ഔന്നത്യങ്ങളിലേക്ക് നയി കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം നമുക്ക് ബലം നൽകിയ പ്രിയപ്പെട്ട എം സി പ്രാർത്ഥനയോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നല്ല വാക്കുകളും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യങ്ങളുടെ നടത്തിയ വലിയ മാമനച്ചൻ, പ്രിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധകരായ വൈദിക സ്രഷ്ടോടും ഉള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീടുകളിൽ ദൈവം കാണട്ടെ, പ്രാർത്ഥന ശ്രദ്ധിക്കട്ടെ, നമുക്ക് ഉത്തരവാദികളെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ നൽവനങ്ങളെ പ്രാപ്യമാക്കുവാൻ നമ്മളെ സഭ ഒരുക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് കൂടുതൽ ശ്രദ്ധയോടും ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ സംബന്ധിക്കുവാനും കളിക്കപ്പെടുന്ന ജലം അതരാത്മീയ നിറവായി എന്റെ ഉള്ളിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇണയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആരോഗ്യവും കൃപകളും ഒക്കെ ദൈവത്തിൽ കിട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ധന്യമാർന്ന ഒരു പെന്തക്കോസ്തി പെരുന്നാളിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട പ്രീതി, അതുപോലെ തന്നെ ഇതിന്റെ അപ്ഡേറ്റ് ചോദനയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരുങ്ങി കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.